പ്രൈസ് ദ ലോർഡ്. യഹോവ തൻ്റെ പ്രവചന ദൂത് പ്രഖ്യാപിക്കുവാൻ വിളിച്ച വ്യക്തിയാണ് യിരെമ്യാവ്. പല ഉപമകളും സാദൃശ്യ പ്രവൃത്തി ഉപയോഗിച്ച് യിരെമ്യാവിനെ ബോധവൽക്കരിച്ച ശേഷമാണ് തൻ്റെ പ്രവചന സന്ദേശവുമായി യഹോവ അദ്ദേഹത്തെ അയച്ചത്. ഈ സന്ദേശങ്ങളാണ് നാം ഈ മാസം ചിന്തിക്കുന്നത്. നമ്മോട് എതിർക്കുന്നവരെ കീഴടക്കുവാൻ യഹോവ നമ്മുടെ അരയ്ക്ക് ശക്തി കെട്ടുന്നു. അരയോട് പറ്റിയിരുന്ന് നമുക്ക് വിജയം തരുന്നതാണ് ആ ദൈവശക്തി. ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. യിരെമ്യാവ് പ്രവചനം 13:10. യിരെമ്യാവ് പ്രവചനം 13:10. എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ചു നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്ത ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളാത്ത കച്ച പോലെ ആയിത്തീരും. സിംബോളിക് പ്രോഫസി അബൌട്ട് ലിനൻ ഗർഡിൽ, അരക്കച്ചയുടെ ഉപമ. ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും നേരിടുവാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരുന്ന മുന്നറിയിപ്പുകൾ അഥവാ അലേർട്ടുകൾ അനുസരിക്കുവാൻ നാം ചുമതലപ്പെട്ടവരാണ്. ഗ്രീൻ അലേർട്ട് ഒറ്റപ്പെട്ട മഴയെ സൂചിപ്പിക്കുമ്പോൾ, യെലോ അലേർട്ട് ഒറ്റപ്പെട്ട മഴ മൂലം കാലാവസ്ഥ പ്രതികൂലമാകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഓറഞ്ച് അലേർട്ട് കനത്ത മഴ മൂലം പ്രതികൂലാവസ്ഥ അടുക്കുന്നു എന്ന് കാട്ടുമ്പോൾ, റെഡ് അലേർട്ട് വരുവാൻ പോകുന്ന കഠിനമായ കാലാവസ്ഥയെ കാട്ടുന്നു. അടിയന്തര ഘട്ടത്തിൽ വേണ്ടുന്ന നടപടി എടുക്കുവാനുള്ള മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ അവരവർ തന്നെയാണ് രക്ഷയ്ക്കായുള്ള മുന്നൊരുക്കം ചെയ്യേണ്ടുന്നത്. അല്ലാത്ത പക്ഷം സകലതും നഷ്ടപ്പെട്ടവരായി, ഒന്നിനും കൊള്ളാത്തവരായി നാം തീരും. ഇത് തന്നെയാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ തകർച്ചയുടെ പ്രധാന കാരണം. പഴയ പുതിയ നിയമങ്ങൾ ഈ 4 അലേർട്ടുകളും തന്നിട്ടുണ്ട്. ഉദാഹരണമായി പഴയ നിയമത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം 1:28 തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുക്കൾ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്ത ദൈവം, സകല വൃക്ഷത്തിൻ്റെയും ഫലം തിന്നുവാൻ അധികാരം കൊടുത്ത ദൈവം എല്ലാം നോക്കിക്കണ്ട് 31 ഒക്കെയും ദൈവം നോക്കി അത്രയും നല്ലതെന്ന് കണ്ടു എന്ന് നമുക്ക് കാണാം. ഇത് ഗ്രീൻ അലേർട്ട്. എന്നാൽ അവിടെ നിന്നും മാറി യെലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ആണ് അടുത്ത പടി. 12:16-17 എല്ലാം നല്ലതാണ്, സകലതും ഉപയോഗിക്കാൻ നിനക്ക് അധികാരവും തന്നു, പക്ഷേ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് തോട്ടത്തിൻ്റെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ നന്മനിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന വാക്ക് നൽകി. അത് യെലോ അലേർട്ടാണ്, കാലാവസ്ഥ പ്രതികൂലമാകും. ഓറഞ്ച് അലേർട്ട് വന്നത് ഉൽപ്പത്തി പുസ്തകം 3:5-6 സാത്താൻ അവിടെ എത്തി. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിൻ്റെ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള അവൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്ത്രീ പതറുകയും അവൾ കാണാൻ ഭംഗിയുള്ളതായ ആ പഴം പറിക്കുകയും ചെയ്തു. അവിടെ ഓറഞ്ച് അലേർട്ട് ആയിക്കഴിഞ്ഞു. ഇനിയും റെഡ് അലേർട്ട് വരുന്നത് ഈ പഴം തിന്ന അവസരത്തിൽ സകലതും അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ അവിടെ എത്തി അവരെ സ്ത്രീക്കും പുരുഷനും പാമ്പിനും ശാപം കിട്ടിയെങ്കിലും 3:24 അവൻ മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് കെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ അഗ്നിജ്വാലയായി നിർത്തി. റെഡ് അലേർട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ റെഡ് അലേർട്ടിൽ നിന്നും ഗ്രീൻ അലേർട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. നമ്മുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ദൈവവചനം റെഡ് അലേർട്ടിലായിട്ടുള്ളവരെ പച്ചയായ പുൽപ്പുറങ്ങൾ നടത്തുന്ന ഇടേന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇവിടെ റെഡ് അലേർട്ടിലായത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ ജോലി 7:58 വാക്യത്തിൽ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു എന്ന് കാണാം. ഈ ബാല്യക്കാരൻ ഇപ്പോൾ റെഡ് അലേർട്ടിലാണ്. എന്നാൽ അവന് റെഡ് അലേർട്ടിൻ്റെ പ്രവൃത്തികൾ തുടർന്ന് ചെയ്യുന്നത് 9 നമുക്ക് അവനെ കാണാം. അതിൻ്റെ 1-2 വാക്യങ്ങളിൽ അവൻ അധികാരപത്രം വാങ്ങി ദൈവ മക്കളെ ഉപദ്രവിക്കുവാൻ ഉള്ള അധികാരപത്രം വാങ്ങി അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ റെഡ് അലേർട്ടിലായവനെ ദൈവം കണ്ടിരുന്നു. അവൻ എരിശിലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പള്ളികളിൽ നിന്ന് അധികാരപത്രം വാങ്ങിപ്പോകുമ്പോൾ അവൻ പ്രയാണം ചെയ്യുന്ന വഴിയിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ഓറഞ്ച് അലേർട്ട് വന്നു. ശൗലേ ശൗലേ എന്നുള്ള ഒരു വിളി അവൻ കേട്ടു. ഒരു വെളിച്ചം അവൻ കണ്ടു. അത് അവൻ്റെ ജീവിതത്തിലെ ഓറഞ്ച് അലേർട്ടായിരുന്നു. തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു യെല്ലോ അലേർട്ടുണ്ടായി. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ശബ്ദം അവൻ കേട്ടു, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മറുപടിയായി അവൻ ഒരു ചോദ്യം ചോദിച്ചു. യെല്ലോ അലേർട്ടിലായവൻ ഒരു ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ആ ചോദ്യമാണ് അവനെ ഗ്രീൻ അലേർട്ടിലേക്ക് എത്തിച്ചത്. നീ ആരാകുന്നു കർത്താവേ എന്നുള്ള അവൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി കർത്താവ് പറയുന്നത്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. തുടർന്ന് അവനെ അനന്യാസ് എന്നുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് അയക്കുകയും അവൻ്റെ കണ്ണിൻ്റെ ഇരുട്ട് മാറുകയും അവൻ കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഗ്രീൻ അലേർട്ടിലായവൻ ഇപ്പോൾ കർത്താവിന് വേണ്ടി മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നവനായി തീർന്നു. ഈ രീതി നമുക്കും പിന്തുടരാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന നല്ല ഇടയനെ സ്വീകരിപ്പാൻ, അനേകരെ ഒരുക്കിയെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിനായി നാം എന്ത് ചെയ്യണം? അനേകരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെങ്കിൽ നാം 91 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമം അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുക ആരോട്? ക്രിസ്തുവിനോട് പറ്റിയിരിക്കുക. യിരെമ്യാ പ്രവചനം 13:11 വാക്യത്തിൽ, ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അപ്പം നമ്മളെ പറ്റിയിരിക്കുമാറാക്കുന്നത് 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. എന്തെല്ലാമാണ് ആ 3 കാര്യങ്ങൾ? കീർത്തി, ബഹുമാനം, പ്രശംസ. കീർത്തി, പ്രശംസ, അലങ്കാരം. ഈ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒരിക്കൽ കൂടി, അവനോട് പറ്റിയിരുന്നാൽ കീർത്തിയും പ്രശംസയും അലങ്കാരവും നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്രകാരം ലഭ്യമാകണമെങ്കിൽ നാം അവനോട് പറ്റിയിരിക്കണം. അവൻ്റെ നാമത്തെ അറിഞ്ഞാൽ അവൻ നമ്മെ ഉയർത്തും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ജനത്തിൻ്റെ അരയോട് പറ്റിയിരിക്കുന്നതാണ് കച്ച എന്ന് പറയുന്നത്, അരക്കച്ച. എന്നാൽ ദുഷ്ടജനം യഹോവയിൽ നിന്ന് അകലുമ്പോൾ, 10 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എൻ്റെ വചനം കേൾക്കാതെ മനസ്സില്ലാതെ ഹൃദയത്തിന് ശാഠ്യം പിടിച്ച് നടന്ന് അന്യദേവന്മാരെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ദുഷ്ടജനം ഒന്നിനും കൊള്ളാത്ത കച്ചയാകും. അപ്പോൾ ആരാണ് ഒന്നിനും കൊള്ളാത്ത കച്ചയാകുന്നത്? ദുഷ്ടജനം. ഈ ദുഷ്ടജനം ആരാണ്? എൻ്റെ വാക്ക് കേൾക്കാതെ എന്നെ അനുസരിക്കാതെ പോകുന്ന ജനം. ഈ ജനത്തോട് പറയാനുള്ള ദൂത് യിരെമ്യാവിനെ പഠിപ്പിച്ചയക്കുന്ന കർത്താവിനെ നാം ഇവിടെ കാണുന്നത്. ഒരു ജനത്തിന് വരുന്ന ന്യായവിധി അതെന്തിന് എങ്ങനെ എന്ന് ഉദാഹരണ സഹിതം പഠിപ്പിക്കുവാൻ യിരെമ്യാവിനെ ബോധവൽക്കരിച്ച് വിടുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാം. യിരെമ്യാവിനോട് മൂന്ന് കാര്യങ്ങൾ പറയുന്നു. നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ചണനൂൽ കച്ച വാങ്ങണം, കഴുകരുത്, നിന്റെ അരയ്ക്ക് അത് കെട്ടുകയും വേണം. വില കൊടുത്ത് വാങ്ങിയ അരക്കച്ചയാ അരയോട് പറ്റി ഇരിക്കേണ്ടതാണ്. പുരോഹിതന്മാർ കച്ചയായാലും ശരീരശുദ്ധിക്കായാലും മുൻഗണന കൊടുക്കുന്നവരാണ്. ആ പ്രവാചകനോടാണ് പറയുന്നത്, അത് കഴുകാതെ നീ അരയ്ക്ക് കെട്ടുക. ഇസ്രയേൽ യഹൂദ ഈ ഗ്രഹങ്ങളെ തിരഞ്ഞെടുത്ത് ചേർത്തത് കീർത്തി, അലങ്കാരം, പ്രശംസ ഇവയ്ക്കായിരുന്നു. എന്നാൽ അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു എന്നതിൻ്റെ തെളിവിലാണ് കച്ച കഴുകരുത് എന്ന് പറഞ്ഞത്. ഈ ദുഷ്ടജനത്തിന്, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഈ ദുഷ്ടജനത്തിന് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കച്ച കഴുകരുത് എന്ന് പറഞ്ഞത്. ഇനി അരക്കച്ച കെട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ തുടക്കമായിട്ട് അരക്കച്ച കെട്ടും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിന് മുമ്പ് ഒരു തുവർത്തെടുത്ത് അരയ്ക്ക് കെട്ടി എന്ന് നമുക്ക് കാണാം. പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ അരക്കച്ച ഉപയോഗിച്ചിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിലും കാണാം. ഇവിടെ ചിന്തന ശേഷിയില്ലാത്ത മൂഢന്മാരും കഠിനഹൃദയരുമായ ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുവാനാണ് കച്ച വാങ്ങുവാൻ ആവശ്യപ്പെട്ടത്. കച്ച വാങ്ങി കഴുകാതെ അരയ്ക്ക് കെട്ടാൻ പറഞ്ഞ് യഹോവ തന്നെ അവനോട് പറയുന്നു, നീ ഈ കച്ച കൊണ്ടിയെന്ന് ഫ്രാത്തിലെ കല്ലുകൾക്കിടയിൽ ഒളിച്ചു വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഏറിയ നാളുകൾ കഴിഞ്ഞ ശേഷം, കച്ച കൊണ്ടുവച്ച് മടങ്ങി വന്ന് ഏറിയ നാൾ കഴിഞ്ഞ ശേഷം വീണ്ടും അവനോട് പറയുകയാണ്, നീ കൊണ്ടുവച്ച കച്ച പോയി മാന്തി എടുത്തു നോക്കുക. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഒന്നിനും കൊള്ളാത്തതായി മാറി. തന്നെ അനുസരിക്കാത്ത ജനം ഒന്നിനും കൊള്ളാത്ത ഈ കച്ച പോലെ ആയിത്തീരുമെന്ന് നീ അവരോട് പറയണമെന്ന് പ്രവാചകനോട് നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമ്മെ വില കൊടുത്തു വാങ്ങിയവൻ എന്തുകൊണ്ട് വില കൊടുത്ത് വാങ്ങി? നമ്മെ വില കൊടുത്ത് വാങ്ങിയത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാണ് നാം ഓരോരുത്തരും. നാം കഴുകാതെ അവനോട് പറ്റിച്ചേരാനല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് അവനോട് ചേർത്ത് നിർത്താനാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. നീ അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ ഉയർത്തും. ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ യഹോവയോട് പറ്റിച്ചേർന്നാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. പറ്റിച്ചേരാത്തവൻ്റെ അവസ്ഥ, അവനിൽ നിന്ന് അകന്നു പോകുന്നവൻ്റെ അവസ്ഥ, ആ യഹോവയുടെ വാക്കുകൾ കേൾക്കാത്തവൻ്റെ, വചനം തിരസ്കരിക്കുന്നവൻ്റെ അവസ്ഥ, ഒന്നിനും കൊള്ളാത്ത കച്ച എപ്രകാരമായി തീർന്നോ അതുപോലെ അവനുമായി തീരും. തെളിവ് സഹിതം അതെ യിരെമ്യാവിനെ കാണിച്ചു കൊടുത്തിട്ട് യഹോവ പറയുന്നു, നീ പോയി ആ ജനത്തോട് ഇതിനെക്കുറിച്ച് പറയുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കും. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി, നീ അത് ചെന്ന് അവരോട് പറയുക. പ്രിയരെ, നമ്മളെ വില കൊടുത്ത് വാങ്ങിയ കർത്താവ് നമ്മളിലുള്ള ദുശാഠ്യം, നിഗളം മുതലായവ ഇല്ലാത്തവരായി, അന്യദേവന്മാരെ സേവിക്കാത്തവരായി, ഈ പ്രവൃത്തികൾ ചെയ്യാതെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് കൊള്ളാവുന്ന കച്ചയായി തീരണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരമാകാതെ ചെവിക്ക് പരിച്ഛേദനയുള്ളവരാകുക. കർത്താവിനെ നിന്ദിക്കുന്നവരായി തീരാതെ ചെവിക്ക് പരിച്ഛേദനയുള്ളവരായി തീരുക. 2 തിമൊഥെയൊസ് 4:2-5 വാക്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരം ചെയ്താൽ റെഡ് അലർട്ടിലായിരിക്കുന്നവനെ പച്ചയായ പുൽപ്പുറത്തിലേക്ക് നയിക്കുന്നവൻ്റെ അടുക്കലേക്ക് അയക്കുവാൻ നടത്തുവാൻ നമുക്ക് കഴിയും. ദൈവം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുക. ശ്രദ്ധിക്കുക, അരക്കച്ചയായി തീരുക. എങ്ങനെ? അവനോട് പറ്റിയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് പറ്റിയിരിക്കുന്നവരെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയുന്നവരെ ഉയർത്തുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയോട് പറ്റിച്ചേർന്ന് വിശ്വസ്തത, നീതി ഇവ അരക്ക് കെട്ടി ഓരോ ദിവസവും നേരിടേണ്ട പ്രതികൂലങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. യഹോവയെ അനുസരിക്കാതെ ഒന്നിനും കൊള്ളാത്ത കച്ചയായി തീരാതെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കൃപ ചെയ്യണമേ. അടിയങ്ങളെ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിന്നോട് പറ്റിയിരിക്കുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. നിന്റെ സ്നേഹം മാത്രം മതി കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.